സഫാത്തിരിക്കാന്ന് കർത്താവിന്റെ കർത്താവിനോട് അള്ളി ചെയ്തു എന്ന് പറഞ്ഞു പറയുന്നു. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് ഇസ്രയേൽ ഗ്രഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. വാഗ്ദത്തം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവ് വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഇവർക്കും ഉള്ളതല്ലോ എന്ന് പറഞ്ഞു. മറ്റു പല വാക്കുകളാലോൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെടുവീൻ എന്ന് പറഞ്ഞു. അവന്റെ വാക്കു കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000 പേർ അവരോട് ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എല്ലാവർക്കും ഭയമായി. അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവകയെന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരുമനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പോണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഒരിക്കൽ പത്രോസ് യോഹന്നാൻ 9 AM പ്രാർത്ഥന സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അവൻ പത്രോസ് യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞു അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിങ്കിൽ ഭിക്ഷയായിച്ചുകൊണ്ടേയിരുന്നവനെന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രവവും നിറഞ്ഞവരായിത്തീർന്നു. അവൻ പത്രോസിനോട് യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന് പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി. അത് കണ്ടിട്ട് പത്രോസ് ജനത്തോട് പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരെ ഇതിങ്കിൽ ആശ്ചര്യപ്പെടുന്നത് എന്ത്? ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ ഇവനെ നടക്കുമാറാക്കി എന്ന പോലെ ഞങ്ങളെ ഉറ്റുനോക്കുന്നതും എന്ത്? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും ചെയ്തു. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു, കുലപാതകനായവനെ വിട്ടുതരേണമെന്ന് ചോദിച്ചു. ജീവനായകനെ കൊന്നുകളഞ്ഞു, അവനെ ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതിനെ ഞങ്ങൾ സാക്ഷികളാകുന്നു. അവന്റെ നാമത്തിലെ വിശ്വാസത്താൽ അവന്റെ നാമം തന്നെ നിങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്ന ഇവൻ ബലം പ്രാപിപ്പാൻ കാരണമായി തീർന്നു. അവൻ മുഖാന്തരമുള്ള വിശ്വാസം ഇവനെ നിങ്ങളെല്ലാവരും കാണുക ഈ ആരോഗ്യം വരുവാൻ ഹേതുവായി തീർന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെ പോലെ നിങ്ങളും അറിയായികൊണ്ട് പ്രവർത്തിച്ചുവെന്ന് ഞാൻ അറിയുന്നു. ദൈവമോതന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുമെന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിനെ മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവീൻ. എന്നാൽ കർത്താവിന്റെ സമ്മുഖത്ത് നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അള്ളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവന്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകന്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിന്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേലാദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചു, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി. നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിന്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തന്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തരെ അവൻ അവന്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകനും സദൂക്യരും അവരുടെ നേരെ വന്നു. അവർ ജനത്തെ ഉപദേശിക്കിയാലും മരിച്ചവരിൽ നിന്നുള്ള പുനരുത്ഥാനത്തെ യേശുവിന്റെ ദൃഷ്ടാന്തത്താൽ അറിയിക്കാനും നീരസപ്പെട്ടു. അവരെ പിടിച്ചു വൈകുന്നേരം ആകൊണ്ട് പിറ്റേന്നാൾ വരെ കാവലാക്കി. എന്നാൽ വചനം കേട്ടവരെ പലരും വിശ്വസിച്ചു. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000 പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യാഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. ഇവർ അവരെ നടുവിൽ നിർത്തി, ഏത് ശക്തി കൊണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത്, ജനത്തിന്റെ പ്രമാണികളും മൂപ്പന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തോന്നിനാൾ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസറാനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങളെല്ലാവരും ഇസ്രായേൽ ജനമൊക്കെയും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായി മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നും അറിഞ്ഞു. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്ക് എതിർ പറവാൻ വകയില്ലായിരുന്നു. അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്ന് പുറത്തു പോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു, ഈ മനുഷ്യരെ എന്തു ചെയ്യേണ്ടു? പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസിദ്ധമല്ലോ. നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല, എങ്കിലും അത് ജനത്തിൽ അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യരോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ തർജ്ജനം ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കരുത് എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസ് യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പീൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കുന്നതിന് ജനം നിമിത്തം വഴിയൊന്നും കാണായി കൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്തു, അവരെ വിട്ടയച്ചു. ഈ അത്ഭുതത്താൽ സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ 40 വയസ്സുള്ളവനായിരുന്നു. വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തന് വിരോധമായും ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അല്ലി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രയേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. സംഭവിക്കണമെന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുൻനിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ. സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാവുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയം ഏക മനസ്സുമുള്ളവരായിരുന്നു. തനിക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോട് കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു. എല്ലാവർക്കും ധാരാളം കൃപ ലഭിച്ചിരുന്നു. മുട്ടുള്ളവൻ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല. നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവരൊക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും. പിന്നെ ഓരോരുത്തൻ അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും. പ്രബോധന പുത്രൻ എന്ന അർത്ഥമുള്ള ബർണബാസ് എന്ന അപ്പോസ്തലന്മാർ മറുപേർ വിളിച്ച കുപ്രദീപുകാരനായ യോസഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്ന പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറിയോടുകൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്കു കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. ബാല്യക്കാർ എഴുന്നേറ്റവനെ ശീല പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി കുഴിച്ചിട്ടു. ഏകദേശം 3 മണിനേരം കഴിഞ്ഞപ്പോൾ അവന്റെ ഭാര്യ സംഭവിച്ചത് ഒന്നും അറിയാതെ അകത്തു വന്നു. പത്രോസ് അവളോട്, ഇത്രയ്ക്കോ നിങ്ങൾ നിലം വെറ്റത് പറക എന്ന് പറഞ്ഞു. അതെ, ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. പത്രോസ് അവളോട്, കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇതാ നിന്റെ ഭർത്താവിനെ കുഴിച്ചിട്ടവരുടെ കാൽവാതിൽക്കലുണ്ട്, അവർ നിന്നെയും പുറത്തു കൊണ്ടുപോകും എന്ന് പറഞ്ഞു. ഉടനെ അവൾ അവന്റെ കാൽക്കൽ വീണ് പ്രാണനെ വിട്ടു. ബാല്യക്കാർ അകത്തു വന്ന് അവൾ മരിച്ചു എന്ന് കണ്ട് പുറത്തു കൊണ്ടുപോയി ഭർത്താവിന്റെ അരികെ കുഴിച്ചിട്ടു. സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി. അപ്പോസ്തോലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പല അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നു. അവരെല്ലാവരും ഏകമനസ്സോടെ ശലോമോന്റെ മണ്ഡപത്തിൽ കൂടി വരിക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും അവരോട് ചേരുവാൻ തുനിഞ്ഞില്ല. ജനമോ അവരെ പുകഴ്ത്തിപ്പോന്നു. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് ചേർന്നു വന്നു. രോഗികളെ പുറത്തു കൊണ്ടുവന്നു. പത്രോസ് കടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും അവരിൽ എല്ലാവരുടെയും വല്ലവരുടെയും മേൽ വീഴേണ്ടതിനെ വീഥികളിൽ വിരിപ്പിന്മേലും കിടക്കമേലും കിടത്തും. അതുകൂടാതെ എരിശിലെയും ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്നും പുരുഷാരം വന്നുകൂടി രോഗികളെയും അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും കൊണ്ടുവരികയും അവരെല്ലാവരും സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. പിന്നെ മഹാപുരോഹിതന്മാരും മഹാപുരോഹിതനും സദൂക്യരുടെ മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും അസൂയ നിറഞ്ഞെഴുന്നേറ്റ അപ്പോസ്തലന്മാരെ പിടിച്ച് പൊതു തടവിൽ ആക്കി. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ കാരാഗ്രഹവാതിൽ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം എല്ലാ ജനത്തോടും പ്രസ്താവിപ്പീൻ എന്ന് പറഞ്ഞു. അവർ കേട്ട് പുലർച്ചയ്ക്ക് ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചുകൊണ്ടിരുന്നു. മഹാപുരോഹിതനും കൂടെയുള്ളവരും വന്ന് ന്യായാധിപ സംഘത്തെയും ഇസ്രയേൽ മക്കളുടെ മൂപ്പന്മാരെയും എല്ലാം വിളിച്ചുകൂട്ടി അവരെ കൊണ്ടുവരുവാൻ തടവിലേക്ക് ആളയച്ചു. സേവകർ ചെന്നപ്പോൾ അവരെ കാരാഗ്രഹത്തിൽ കാണാതെ മടങ്ങി വന്നു. കാരാഗ്രഹം നല്ല സൂക്ഷ്മത്തോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതിൽക്കൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു. തുറന്നപ്പോഴോ അകത്താരെയും കണ്ടില്ല എന്ന് അറിയിച്ചു. ഈ വാക്കു കേട്ടത് ദേവാലയത്തിലെ പടനായകനും മഹാപുരോഹിതന്മാരും ഇത് എന്തായിത്തീരുമെന്ന് അവരെ കുറിച്ച് ചഞ്ചലിച്ചു. അപ്പോൾ ഒരുത്തൻ വന്നു, നിങ്ങൾ തടവിലാക്കിയ പുരുഷന്മാർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനത്തെ ഉപദേശിക്കുന്നു എന്ന് ബോധിപ്പിച്ചു. പടനായകൻ സേവകരുമായി ചെന്നു. ജനം കല്ലെറിയുമെന്ന് ഭയപ്പെടുകയാൽ ബലാത്കാരം ചെയ്യാതെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെ അവരെ കൊണ്ടുവന്ന് ന്യായാധിപ സംഘത്തിന് മുമ്പാകെ നിർത്തി മഹാപുരോഹിതൻ അവരോട് ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ. നിങ്ങളോ യെരുശലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു. ആ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാൻ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് പത്രോസിന് ശേഷം അപ്പോസ്തോലന്മാരും മനുഷ്യരെക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു. നിങ്ങൾ മരത്തിന്മേൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവാവിനെ പ്രഭുവായും രക്ഷിതാവായും തന്റെ വലം കൈയാൽ ഉയർത്തിയിരിക്കുന്നു. ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായവരെ ഒടുക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ ഗമാലിയേൽ എന്നൊരു പരീക്ഷൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. അവരെ കുറേ നേരം പുറത്താക്കുവാൻ കൽപ്പിച്ചു. പിന്നെ അവൻ അവരോട്, ഇസ്രയേൽ പുരുഷന്മാരെ, ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നുവെന്ന് സൂക്ഷിച്ചുകൊള്ളുവീൻ. ഈ നാളുകൾക്ക് മുമ്പേ ചിയുദാസ് എന്നവൻ എഴുന്നേറ്റെത്താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുസരിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതാവുകയും ചെയ്തു. അവന്റെ ശേഷം ഗലീലക്കാരനായ യൂദാ ചാർത്തലിന്റെ കാലത്ത് എഴുന്നേറ്റ് ജനത്തെ തന്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു. അവനും നശിച്ചു. അവനെ അനുസരിച്ചവർക്കേയും ചിതറിപ്പോയി. ആകയാൽ ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞുകൊള്ളുവീനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമെന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവീകമെങ്കിലോ നിങ്ങൾക്ക് അത് നശിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നു എന്ന് വരരുതല്ലോ എന്ന് പറഞ്ഞു. അവർ അവനെ അനുസരിച്ചു. അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു. ഇനി യേശുവിന്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. തിരുനാമത്തിന് വേണ്ടി അപമാനമേ സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടുപോയി. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദൈവമേ സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോർ.
ആവിനും പുത്രനും പരിശുദ്ധ്രൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തുവച്ച മുദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരേ മനസ്സോടുകൂടെ ദൈവത്തിന്റെ തൃപ്പാദത്തങ്ങൾ സമർപ്പണത്തോടുകൂടി സംബന്ധിക്കുവാൻ നമുക്കൊരുക്കി തന്ന അവസരത്തിനും ആയുസിനും സാധ്യതയ്ക്കും ദൈവത്തെ സ്തുതിക്കുകയും നാം അർപ്പിക്കുന്ന സ്തോത്രങ്ങളും ഹല്ലേലൂയകളും തന്റെ തിരുമുമ്പാകെ സ്വീകാരയോഗ്യമാകുവാൻ തക്കവണ്ണം വിശുദ്ധിയുള്ള ഹൃദയവും മനസ്സും തന്ന് നമ്മളെ അനുഗ്രഹിക്കണമേന്ന് ദൈവ മുമ്പാകെ സമർപ്പണത്തോടുകൂടി പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇതിനെ നേർത്ത് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെ വളരെ സ്നേഹപൂർവ്വം സ്മരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യം കൂടെ നിറയ്ക്കുന്ന വന്യ മാമനച്ചൻ, പ്രിയ ഡോക്ടർ വി സി വർഗീസ് അച്ഛൻ, സംബന്ധിക്കുന്ന പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശ് അച്ഛൻ, പ്രിയ ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠയും ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമനയം സമർപ്പിക്കുകയും ഈ കൂട്ടായ്മ ധന്യമായി തീരുവാനും ജീവിതത്തിൽ നന്മയുടെ സ്ഥലങ്ങളിലേക്ക് പിടിച്ചു വരത്തക്കവണ്ണം ഒരു സാധ്യതയെ പരിലസിക്കുവാൻ ഈ കൂട്ടായ്മയെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിടയാക്കി തീർക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പരിശുദ്ധമായ നോമ്പിൽ കൂടി പ്രയാണം ചെയ്യുന്ന ഈ ദിനങ്ങളിൽ സുവിശേഷ ഗീതങ്ങളിലെ 22-ാമത്തെ ഗീതം, സുവിശേഷ ഗീതങ്ങളിലെ 22-ാമത്തെ ഗീതം, ആകാശമേക്കാൾക്ക ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവർ എന്നോട് മത്സരിക്കുന്നു. പലപ്പോഴും ജീവിതത്തിൽ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളെ ശ്രദ്ധയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഓർമ്മപ്പെടുത്തുകയും ദൈവത്തിന്റെ പാത അന്വേഷിച്ചു പോകുവാൻ തക്കവണ്ണം നമ്മളെ ആർവപ്പെടുത്തുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ നമ്മളെ സ്വാധീനിക്കുന്ന ചില ഗീതങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട ഒരു ഗീതമാണ് ഈ 22-ാമത്തെ ഗീതം. ദൈവസന്നിധിയിൽ സമർപ്പണത്തോടുകൂടി ഈ ഗീതം സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ശുശ്രൂഷ നമുക്ക് സമാരംഭിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 22-ാമത്തെ ഗീതം.
നമുക്ക് പ്രാർത്ഥിക്കാം. പാലിക്കുമ്പോൾ പിതാവിനും പുത്രനും പരിസരവും തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞവരിയവേ നിനക്ക് സമാധാനം. ഭർത്താവേ പരിശുദ്ധാത്മാക്കളുടെ പ്രാർത്ഥനകളാൽ അവരെ പോലെ ഞങ്ങൾ ലോകത്തെയും അതിന്റെ മോഹത്തെയും ജയിച്ച് പരമാനഗരമായ ആ ലോകത്തിലെ നിജീവനെ ആഗ്രഹിപ്പാനും അവകാശിപ്പാനും യോഗ്യരായി തീരണമേ. ശരീരത്തെ കൊല്ലുന്നവരിൽ നിന്ന് ഭയപ്പെടാതെ ആത്മാവിനെയും ശരീരത്തെയും അഗ്നിരത്തിലിടുവാൻ കഴിയുന്നവനെ ഭയപ്പെടുവാനും ശരീരത്തെക്കാൾ ആത്മവെടുപ്പിനെയും പരിശുദ്ധിയെയും കരുതി ക്രിസ്ത്യാനികൾ കടുത്ത പ്രകാരം ജീവിക്കാനും നിന്റെ കൃപ ഞങ്ങൾക്ക് സഹായമായിരിക്കണമേ. കർത്താവേ പരിശുദ്ധിയന്മാരുടെ നോമ്പ് നിനക്ക് ഇഷ്ടമായതുപോലെ ഞങ്ങളുടെ നോമ്പിലും നീ ഇഷ്ടപ്പെടേണമേ. ഞങ്ങൾ ലോകത്തിനായിട്ടെല്ലാം നിനക്കായിട്ടും നിന്നിലും അവരെ പോലെ ജീവിക്കാൻ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നാമമാത്ര ക്രിസ്ത്യാനികളായിട്ടെല്ലാം സത്യക്രിസ്ത്യങ്ങളായ ക്രിസ്ത്യാനികളായിട്ട് ഈ ലോകത്തിൽ ശോഭിപ്പാനും നോമ്പ് നമസ്കാരം ധർമ്മം മുതലായ സൽപ്രവർത്തികളിൽ ദൃഷ്ടാന്തക്കാരായിരിക്കാനും ഞങ്ങൾക്ക് ഇടയാക്കണമേ. പരിശുദ്ധ സ്ലീഹന്മാർ ലോകമൊക്കെയും രക്ഷയ്ക്ക് വേണ്ടി ശ്രമിക്കുകയും അനേകായിരം ആത്മാക്കൾക്ക് അവർ രക്ഷയുടെ കാരണക്കാരായി തിരിയിച്ചത് പ്രകാരം കർത്താവേ ഞങ്ങളും നിന്റെ സത്യമായി സ്നേഹിച്ച് സൽപ്രവർത്തികളാൽ അലങ്കരിക്കപ്പെട്ടുകൊണ്ട് പലരുടെയും രക്ഷയ്ക്കായി കാരണക്കാരായി തീരുമാറാകണമേ. ഞങ്ങളുടെ ചുറ്റുമുള്ള പുറജാതിക്കാർ ഞങ്ങളുടെ നല്ല നടപടികളെയും ഞങ്ങളുടെ നേരെയുള്ള സ്നേഹത്തെയും ഞങ്ങളുടെ ഇടയിൽ നീ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങളെയും കണ്ട് ഞങ്ങളോടുകൂടെ നിന്റെ തൊഴുത്തിൽ ചേരുവാനും നിന്റെ തിരുനാമം ഭൂലോകമൊക്കെയിലും മഹത്വപ്പെട്ട് പൊരുത്തപ്പെടുവാനും ആകൽ കരുത്താലോചിപ്പാനും ഇടയാകണമേ.
പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി അന്യമാർന്ന ഈ ഒരു ബുധനാഴ്ച ദിവസം പ്രത്യേകിച്ച് പരിശുദ്ധമായ സ്ലീഹ നോമ്പിൽ നമുക്ക് ഒരുമിച്ച് സംബന്ധിക്കുവാനിടയായതിൽ നമുക്ക് ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് തികഞ്ഞ ദൈവാശ്രയബോധത്തോടെ ഇരിപ്പാനും ആ ദൈവ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് എന്റെ ഹൃദയവും എന്റെ മനസ്സും ദൈവം കാണുന്നുള്ള ബോധ്യത്തോടുകൂടി ഈ പ്രാർത്ഥനയിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന വിനയത്തോട് ദൈവംഭാഗം പ്രാർത്ഥിക്കാം. പരിശുദ്ധ സ്ലീഹ നോമ്പിൽ കൂടി നമ്മൾ കടന്നു പോവുകയാണ്. പരിശുദ്ധ സ്ലീഹന്മാരുടെ ജീവിതം നമ്മൾ പരിശോധിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ പരത്രമാത്രം ക്രിസ്തുവുമായി സ്വാധീനിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടും. കർത്താവിനെ തൊട്ട് അറിഞ്ഞ് ആ ജീവിതം ലോകവുമ്പാകെ സമർപ്പണത്തോടുകൂടി ജീവിക്കുകയും ജീവസ്നേഹത്തിന്റെ ആഴം നമ്മുടെ ജീവിതത്തിൽ കൂടി കാണിച്ചു കൊടുത്ത ശ്രേഷ്ഠ പിതാക്കന്മാരാണ് നമ്മുടെ കർത്താവിന്റെ അപ്പോസ്തലന്മാരൊക്കെയും തന്നെ. അവര് ഭർത്താവിനോട് ചേർന്ന് ജീവിച്ചപ്പോഴ് ആഴമായ അറിവിന്റെയും ജ്ഞാനത്തിന്റെയും തലങ്ങളിൽ ഉയരുകയും ആത്മീയ ഉയർച്ച അവരെ കൊണ്ടെത്തിച്ചത് ദൈവത്തിനു വേണ്ടി സ്വജീവിതത്തെ സമർപ്പിക്കുന്ന ഒരു വലിയ ബോധ്യങ്ങളിലേക്കായിരുന്നു. പലപ്പോഴും ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തെ ഭയക്കുന്നത് ഒരുപക്ഷെ പലപ്പോഴും ആ ശിഷ്യന്മാർക്കുണ്ടായ അത്ര ദൈവാശ്രയ ബോധം ഇല്ലാത്തത് കൊണ്ടാണെന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞങ്ങളൊക്കെ പുരോഹിതന്മാരായിട്ട് പ്രവർത്തിക്കുന്ന ശുശ്രൂഷയൊക്കെ നിർവഹിക്കുമ്പോഴും ശരിക്കും ഈ ശ്ലീഹന്മാര് കാണിച്ച ജീവിതചര്യകളൊക്കെ ആഴമായിട്ട് പഠിക്കുമ്പോൾ പലപ്പോഴും കുറ്റബോധം തോന്നാറുണ്ട്. കാരണം അവര് ജീവിച്ച സമർപ്പണ ജീവിതത്തിന്റെ ഒരു ലേശം പോലും ആ നാമധേയത്തിൽ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്കൊന്നും എത്തിച്ചേരാൻ സാധിക്കുന്നില്ല എന്നോർക്കുമ്പോൾ ഈ വിശുദ്ധന്മാരുടെ ജീവിതം എത്ര ഔന്നത്യമുള്ളതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനും ബോധ്യപ്പെടുവാനും സാധിക്കും. പ്രത്യേകിച്ച് ഇന്ന് ഓർക്കുന്നത് പരിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മയാണ്. ജൂൺ 19th. യാക്കോബ് ശ്ലീഹ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കർത്താവിന്റെ സഹോദരനാണ്. അതുപോലെ തന്നെ അല്ലെ, അതിനേക്കാൾ ഉപരി ജെറുസലേമിലെ ആദ്യത്തെ ബിഷപ്പായി അപ്പോസ്തലന്മാർ മുഴുവൻ അംഗീകരിച്ച് ബഹുമാനിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് യാക്കോബ് ശ്ലീഹ. അദ്ദേഹം തന്നെയാണ് ആദ്യം രക്തസാക്ഷിത്വ മരണം പ്രാപിച്ച വിശുദ്ധനും സഹതാമരണം പ്രാപിച്ച വ്യക്തിയും. ഒരുപക്ഷെ സഭയ്ക്കൊരിക്കലും പരിശുദ്ധ സഭയ്ക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ് അദ്ദേഹം. കാരണം വിശുദ്ധ കുർബാന, ആ കുർബാനയുടെ എല്ലാ ക്രമീകരണങ്ങളും ഇന്ന രീതിയിൽ നടത്തണമെന്ന് പരിശുദ്ധ സഭയെ, ക്രൈസ്തവ സഭയെ പഠിപ്പിച്ച അല്ലെങ്കിൽ ആ രീതിയിൽ ക്രമീകരിച്ച ഒരു ശ്രേഷ്ഠ പിതാവാണ് യാക്കോബ് ശ്ലീഹ എന്നുള്ളത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന നമ്മൾ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പട്ടക്കാരന്റെ ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഇതുപോലെയുള്ള പട്ടകോട ശുശ്രൂഷ നിർവഹിക്കുമ്പോഴും അല്ലെങ്കിൽ പള്ളിക്കൂതാസ് നടത്തുമ്പോഴും ആദ്യം ഒരു പള്ളിയിൽ വിശുദ്ധ ബലി ഒരു പട്ടക്കാരൻ അർപ്പിക്കുമ്പോഴും ഒക്കെ ഉപയോഗിക്കുന്ന തക്സ ഈ തക്സ യാക്കോബ് ശ്ലീഹ എഴുതിയ തക്സയാണെന്നുള്ള കാര്യം ഒരുപക്ഷെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം. ആ പ്രാർത്ഥനയുടെ ഓരോ വരികളും നമ്മൾ കയറിയിറങ്ങുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അനുതാപവും അതുപോലെ തന്നെ അനുതാപത്തിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന കണ്ണുനീരും സമർപ്പിക്കത്തക്കവണ്ണം ഉള്ള ഒരു തലങ്ങളിലേക്ക് നമ്മുടെ ബോധങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആഴമായ പ്രാർത്ഥനകളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ക്രൈസ്തവ സഭ മുഴുവൻ തീർച്ചയായിട്ടും യാക്കോബ് ശ്ലീഹയുടെ എല്ലാ ശ്ലീഹന്മാരോടും പ്രത്യേകിച്ച് അപ്പോസ്തലന്മാരോടും അതുപോലെ യാക്കോബ് ശ്ലീഹയോടും അത് കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലുള്ള പിതാക്കന്മാരുടെ പ്രാർത്ഥന മധ്യസ്ഥത നമുക്ക് കാവലും കോട്ടയുമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാമായിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ പോലും നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഇല്ലാഹത്തിൽ ജീവിച്ച് മരിച്ച് ഇന്നും നമ്മളോടൊപ്പം ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ളൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുന്നത് ഈ വിശുദ്ധ കുർബാനയിൽ കർത്താവിന്റെ തിരുശരീരങ്ങൾ അനുഭവിക്കുമ്പോഴാണ്. ആ ശരീരത്തിന്റെ ഭാഗമായിട്ട് ഇന്നും നമ്മൾ നിലനിൽക്കുന്നു. നമ്മുടെ മാതാപിതാക്കന്മാരും നമ്മളും നാളെ നമ്മുടെ തലമുറയും ആ ക്രിസ്തുവിന്റെ ശരീരത്തോട് ചേർന്ന് ജീവിക്കത്തക്കമുള്ള ആഴമായ സാധ്യത രൂപപ്പെടുവാൻ ഇടയാക്കിയതിന്റെ പിന്നിലും ഒരുപക്ഷെ ഈ യാക്കോബ് ശ്ലീഹായുടെ ത്യാഗവും പ്രാർത്ഥനയും സമർപ്പണവും അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെളിപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ, തീർച്ചയായിട്ടും അത് പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തലാണെന്നുള്ളത് യാതൊരു സംശയവുമില്ല. അതും അതിന്റെ ഒരു വലിയ സ്ഥലമാണ്, അത് ദൈവം ഒരുക്കിയതാണ്. തീർച്ചയായിട്ടും ഈ പിതാക്കന്മാരുടെ സ്മരണ നമുക്കൊന്നും സഭയ്ക്ക് അനശ്വരമായി നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആ പിതാവിന്റെ മധ്യസ്ഥത സഭയ്ക്ക് എന്നും കാവലായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് സുവിശേഷ പ്രസംഗത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട തോമസ് ഫർഗീസ് അച്ഛനാണ്. അച്ഛനെ എനിക്ക് പ്രത്യേകമായിട്ട് നേരിട്ട് പരിചയം, സോറി, മാത്യു വർഗീസ് അച്ഛൻ അച്ഛനെ എനിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും അദ്ദേഹം റോമിൽ ഇപ്പോഴെ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അരമനയിൽ വിസിറ്റിനായിട്ട് അദ്ദേഹം കടന്നു വന്നിരിക്കുന്നു. അദ്ദേഹം പത്തനാപുരം സ്വദേശിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട മാത്യു വർഗീസ് അച്ഛനെ വളരെ സ്നേഹാദരോടുകൂടി ധന്യമാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴും സുവിശേഷ ഗീതങ്ങളിലെ 180th ഗീതം, സോങ് നമ്പർ 180. യേശുവെ രക്ഷാദായക, നിൻ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭ ഏകു രക്ഷയെ എന്ന ധന്യമാർന്ന ഗീതം
ദൈവം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തുറന്നുള്ള ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. വിശേഷങ്ങളിലെ 150-ാമത്തെ ഗീതം.
യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധിയിൽ വരുന്നു എന്റെ
ായകാ നിന്റെ കണ്ണീരേ വരുന്നു. ധ്യാനത്തിനായി പ്രിയച്ഛനെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ ബിജുയച്ഛൻ, ഹലോ ബിജുയച്ഛൻ കേൾക്കുന്നില്ല. ഹലോ അച്ഛൻ, മ്യൂട്ട് ഇട്ടിരിക്കാൻ നോക്കി അച്ഛാ.
പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ,
അച്ഛനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു പാട്ടുകൂടെ പാടാം. ഓക്കെ, 67-ാമത്തെ പാട്ടാണ് അടുത്ത പേജിലെ.
നല്ല ദേവനെ ഞങ്ങൾ എല്ലാവരും
ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏറ്റുമാതലിനായ രാജേഷ് അച്ഛൻ ഈ ശബ്ദപരിധിയിൽ നിന്ന് ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനവ് അറിയിക്കട്ടെ. പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ചോളം ഇത് ആദ്യ അനുഭവമാണ്. ദൈവം നൽകിയ ഈ അവസരത്തിനായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഉറപ്പിച്ചതുപോലെ പരിശുദ്ധ അസ്ലീഹന്മാരുടെ നോമ്പിലൂടെയാണ് നാം പ്രയാണം ചെയ്യുന്നത്. അസ്ലീഹന്മാരെ പോലെ വിശ്വാസ ധീരതയോടെ ദൈവരാജ്യത്തെ ഈ ലോകത്തിൽ പ്രചരിപ്പിക്കുവാൻ തക്കവണ്ണം, നമുക്ക് ഇടയാകുവാൻ, നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഈ നോമ്പിന്റെ ദിനങ്ങൾ നമ്മെ ശക്തരാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ദീർഘമായ പ്രസംഗത്തിനായിട്ട് തുനിയുന്നില്ല. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം അത് ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, നിന്നോട് സംസാരിക്കുവാനും ഈ സത്വവർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 1:19. I am Gabriel who stand in the presence of God and was sent to speak to you and bring you these glad tidings. നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു വേദഭാഗമാണ് ഇത്. പ്രത്യേകിച്ച് ഇതിന് ഒരു ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണ്. യഹോവയുടെ സന്നിധിയിൽ, യഹോവയുടെ ആലയത്തിൽ, അതിന്റെ വിശുദ്ധ പ്രാകാരത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്ന സക്രിയ പുരോഹിതന് ദൈവത്തിന്റെ മാലാഖയാകുന്ന ഗബ്രിയേൽ വെളിപ്പെട്ടുകൊണ്ട് തന്റെ മുന്നോടിയായി ജനിക്കുവാനുള്ള യോഹന്നാനെ കുറിച്ചുള്ള, അതിന്റെ ജനനത്തെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്നതായ ഒരു സന്ദർഭമാണ് ഈ വേദഭാഗത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകമായി ദൈവത്തിന്റെ
ആലാഖയാകുന്ന, പ്രധാനമായ ആലാഖയാകുന്ന ഗബ്രിയേൽ ആ പുരോഹിതനെ ഓർമ്മപ്പെടുത്തുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു, എന്നെ അയച്ചിരിക്കുന്നത് ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ ആണ് എന്ന് ആ മലാഖ പുരോഹിതനോട് പറയുകയാണ്. നമ്മള് ധ്യാനാത്മകമായി വളരെ ആത്മീയമാകുന്ന ഹൃദയത്തോടുകൂടെ നാം ഈ വാക്കുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇത് നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. അത് വളരെ വേഗം നമുക്ക് ഒരുമിച്ച് പങ്കുവെക്കുവാനാണ് ഈ സന്ദർഭത്തെ വിനിയോഗിക്കുന്നത്. ഇവിടെ ഈ വാക്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു എന്നത്. ഗബ്രിയേൽ എന്നത് പ്രത്യേകിച്ച് രണ്ട് വാക്കുകൾ ചേർന്നുണ്ടായ ഒരു വാക്കാണ് ഗബ്രിയേൽ എന്നുള്ളത്. ഗബറോ എന്ന വാക്കിന്റെ അർത്ഥം മനുഷ്യൻ അല്ലെങ്കിൽ പുരുഷൻ, ആള് എന്നൊക്കെയാണ്. ഏൽ എന്നാൽ ദൈവം എന്നാണ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അർത്ഥം ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ ആള് എന്നൊക്കെയാണ് ഈ ഗബ്രിയേൽ എന്ന വാക്കിന്റെ അർത്ഥം. വളരെ ചിന്തിക്കുമ്പോൾ, വളരെ ആഴമായി ചിന്തിക്കുമ്പോൾ ഇത് മലാഖയ്ക്ക് മാത്രം അനുയോജ്യമായ ഒരു പദമല്ല. ദൈവത്താൽ വിളിക്കപ്പെട്ടിരിക്കുന്ന, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തു വന്നിരിക്കുന്ന നമുക്കൊക്കെയും അനുയോജ്യമായ ഒരു വാക്കാണ് ഈ ഗബ്രിയേൽ എന്നുള്ളത്. ദൈവത്തിന്റെ ആളുകളാകുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യരായി തീരുവാനുള്ള ഒരു വെല്ലുവിളിയാണ് ഈ വാക്ക് നമുക്ക് നൽകുന്നത്. ഇവിടെ മലാഖയെ അറിയിക്കുകയാണ്, ഞാൻ ദൈവസന്നിധി നിൽക്കുന്ന ഗബ്രിയേലാകുന്നു എന്ന് അറിയിക്കുമ്പോൾ തീർച്ചയായും ഇത് നമുക്കും ലഭ്യമാകുന്ന, നമുക്കും അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവമായി ഇതിനെ തിരിച്ചറിയുവാൻ തക്കവണ്ണം നമുക്കിടയാകാം. ഇനിയും ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ ആളായി മാറുന്നത്? ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ മനുഷ്യരായി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകളായി എങ്ങനെയാണ് മാറുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ആ മലാഖമാരുടെ ആ വിശുദ്ധമായ ജീവിതത്തിലേക്കും അവരുടെ ആത്മീയ ചരിവുകളിലേക്കും ഒക്കെ ഉയരുമ്പോഴാണ് നാമും ദൈവത്തിന്റെ മനുഷ്യരായിട്ട് മാറുന്നത്. നമുക്ക് അറിയാം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകൻ കാണുന്ന ഒരു ദർശനമുണ്ട്. അത് സ്വർഗത്തിലെ ആരാധനയുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് യെശയ്യാ പ്രവാചകൻ കാണുന്നത്. അവിടെ ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് മലാഖമാർ ദൈവത്തെ ഇടവിടാതെ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഒരു ഭാഗമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്ക വേണം കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ആ 6-ാം അധ്യായം വളരെ അതിന്റെ ഗാനാത്മകമായി അതിന്റെ ഗീത ഭാഗമായിട്ടാണ് നമ്മൾ പാപ്പികളെ കണ്ട യെശയ്യാ എന്ന് ചൊല്ലുന്നത്. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 6-ാം അധ്യായത്തിന്റെ അതിന്റെ പദ്യ വേർഷനാണ് നാം അത് ചൊല്ലുന്നത് എന്ന് ഓർക്കുക. ഇവിടെ പ്രത്യേകിച്ച് അവിടെ പറയുകയാണ്, അവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, ആറാപ്പുകൾ അവന് ചുറ്റും നീന്തു, ഓരോരുവനും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. അവർ പറയുകയാണ് മലാഖമാരെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ കാണുന്ന ദർശനത്തിൽ അവൻ കണ്ടെത്തുകയാണ്, അവർക്ക് ഓരോരുത്തർക്കും 6 ചിറകുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടുകൊണ്ട് അവർ മുഖം മൂടി, രണ്ടുകൊണ്ട് കാൽ മൂടി, രണ്ടുകൊണ്ട് പറന്ന് ഒരുവനോടൊരുവൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 എന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതായ ഒരു ശ്രേഷ്ഠമായ വെളിപാടാണ് ഈ പ്രവാചകൻ കാണുന്നത്. ഇവിടെ നാം നോക്കുമ്പോൾ ഓരോരുവനും 6 ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നുണ്ട്. രണ്ടുകൊണ്ട് അവരുടെ മുഖം മൂടി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആളുകളാകുവാൻ എങ്ങനെ സാധ്യമാകും എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഉത്തരമാണ് ഈ ഭാഗത്ത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവിടെ പറയുകയാണ്, അവർ രണ്ടുകൊണ്ട് മുഖം മൂടി. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ആളുകളായി മാറുവാൻ നമുക്ക് നാം ശ്രമിക്കുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് നമ്മുടെ അധരങ്ങളെ മൂടുന്നതായ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക്കൽ സൈലൻസ്. അത് ഏറ്റവും അനുയോജ്യമാണ്. ഇത് സങ്കീർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ പല സന്ദർഭങ്ങളിലും മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. വീണ്ടും പറയുന്നു, മിണ്ടാതിരിപ്പീൻ മൗനമായിരിപ്പീൻ എന്ന് 4-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്. തീർച്ചയായും ദൈവസന്നിധിയിൽ വരുമ്പോൾ, ദൈവത്തിന്റെ അടുത്തേക്ക് അടുത്തു വരുമ്പോൾ, ദൈവത്തിന്റെ ആളുകളായി മാറുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകേണ്ടത് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ആദ്യം ലഭിക്കുന്ന ഉത്തരം, ദൈവസന്നിധിയിൽ നമ്മുടെ ആത്രങ്ങളെ മൂടിക്കൊണ്ട് നമ്മുടെ വാക്കുകളെ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുവാൻ നമുക്കിടയാകുമ്പോഴാണ് നാം ദൈവത്തിന്റെ മനുഷ്യരായിട്ട് മാറുന്നത് എന്നോർക്കുക. ഇന്നത്തെ ലോകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ലോകം ഏറെ വാചാലമാണ്. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ വാക്കുകൾ എല്ലാവരും ശ്രവിക്കുന്നവരായി തീരണം, അല്ലെങ്കിൽ എന്റെ വാക്കുകൾക്ക് വിലയുണ്ടായി മാറുന്ന ഒരു അവസരത്തിലാണ് എനിക്ക് വിലയുണ്ടാകുന്നത്, അല്ലെങ്കിൽ എനിക്ക് മാന്യതയുണ്ടാകുന്നത് തിരിച്ചറിയുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയമായി ദൈവത്തിന് മനുഷ്യരായി മാറുമ്പോൾ അവിടെ പറയുകയാണ് രണ്ടുകൊണ്ട് അവർ അധരങ്ങളെ മൂടി. ദൈവസന്നിധിയിൽ നാം നമ്മുടെ അധരങ്ങളെ മൂടിക്കൊണ്ട് നമ്മുടെ അധരങ്ങളെ സൂക്ഷിച്ചുകൊണ്ട് നിൽക്കുവാൻ തക്കവണ്ണം ഇവിടെയാകുമ്പോൾ ദൈവത്തിന്റെ മനുഷ്യരായിട്ട് മാറുകയ. ആകയാൽ പ്രിയപ്പെട്ടവരെ, എനിക്ക് ആദ്യമായി ഓർപ്പിക്കുവാനായിട്ടുള്ളത് മൗനത്തിന് ഏറെ പ്രസക്തമായ ഒരു ആധ്യാത്മികതയാണ് നമുക്കുള്ളത്. നമുക്കറിയാം കർത്താവിനെ വളർത്തിയ യൗസേഫിനെ കുറിച്ച് വേദപുസ്തകത്തിൽ സുവിശേഷ ഭാഗങ്ങളിൽ അങ്ങും ഇങ്ങും വായിക്ക പരമാർത്ഥമുണ്ടെങ്കിലും യൗസേഫ് പറഞ്ഞതായി ഒരു വാക്കുപോലും വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നില്ല. തീർച്ചയായും അദ്ദേഹം മൗനിയായിരുന്നു, അതുകൊണ്ട് തന്നെ അദ്ദേഹം മുനിയായിരുന്നു എന്ന ഒരു ഭാഷ്യം ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഈ ആത്മീയമായ മൗനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ആത്മീയമാകുന്ന മൗനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. വാക്കുകൾ വാചാലമായി മാറുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ആന്തരികമായ വിശുദ്ധ മൗനം സൂക്ഷിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകണം. അവിടെയാണ് ദൈവത്തിന് മനുഷ്യരായി മാറുവാനുള്ള ഒരു വിളിയും ഒരു ദൗത്യവുമൊക്കെ നമുക്ക് അനുഭവവേദ്യമാകുന്നത്. രണ്ടാമതായി അവിടെ ഓർപ്പെടുത്തുകയാണ് രണ്ടുകൊണ്ട് അവർ കാലുകൾ മൂടി. കാല് സൂചിപ്പിക്കുന്നത് സാധാരണയായി നമ്മുടെ ഗ്രാമീയമായ ഭാഷകളിൽ പറയുമ്പോൾ കാലു മാറി എന്നും കുതികാല് വെട്ടി എന്നും ഒക്കെ നമ്മൾ സാധാരണ സംസാരങ്ങളിലൊക്കെ നാം കേൾക്കുന്നതാണ്. എന്താണ് ഈ കാലെന്ന് പറയുന്നത്? നിലയും നിലപാടുകളുമാണ്. നിലപാടുകളുടെ സൂചനയാണ് ഈ കാലുകൾ നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനുഷ്യരായി മാറുവാൻ എങ്ങനെയാണ് നമുക്ക് ഇടയാകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ നിലപാടുകളും അത് ദൈവസന്നിധിയിൽ യുക്തമായി മാറുമ്പോഴാണ് ദൈവത്തിന് മനുഷ്യരായിട്ട് മാറുന്നത്. നിലയും നിലപാടുകളും അത് ഏറ്റവും അനുയോജ്യമായി തീരുന്ന ദൈവ ഇഷ്ടത്തിന് വിധേയമാകുന്ന അവസ്ഥയിലാണ് ദൈവത്തിന്റെ മനുഷ്യരായിട്ട് മാറുന്നത്. നമ്മളൊക്കെ അറിയാം, നമുക്കൊക്കെ ഒരു ഐഡന്റിറ്റി ഉണ്ട്, നമുക്ക് നമ്മുടേതായ ചിന്താഗതിയുണ്ട്, നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളുണ്ട്, അങ്ങനെ നമുക്ക് ഏറെ സ്വാതന്ത്ര്യങ്ങളുണ്ട്. എന്നാൽ നാം ചിന്തിക്കണം, എന്റെ നിലപാടുകൾ അത് ദൈവ ഇഷ്ടത്തിന് വിധേയമാണോ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് അനുയോജ്യമാണോ എന്ന് ആന്തരികമായി ചിന്തിക്കുമ്പോഴാണ് നാം നിലപാടുകളുടെ ശുദ്ധീകരണത്തിലേക്ക് അടുത്തു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ മലാഖമാർ അവർ രണ്ടു ചിറകുകൾ കൊണ്ട് അവരുടെ കാലുകൾ മൂടി എന്ന് പറയുമ്പോൾ അവർ നിലപാടുകൾ ദൈവസന്നിധിയിൽ വിശുദ്ധമായി സൂക്ഷിച്ചവരായിരുന്നു ഈ മലാഖമാർ. ദൈവത്തിന് മനുഷ്യരായി മാറുവാൻ നമുക്ക് എങ്ങനെയാണ് ഇടയാകേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ നിലപാടുകൾ അത് ദൈവ ഇഷ്ടത്തിന് വിധേയമായിട്ട് മാറുവാൻ നമുക്ക് ഇടയാകട്ടെ. വീണ്ടും അവിടെ പറയുകയാണ് രണ്ടുകൊണ്ട് അവർ പരസ്പരം പറഞ്ഞു ചെന്നു എന്ന്. ഇത് ശുദ്ധപിതാക്കന്മാർ അതിനെ ഈ രണ്ടു ചിറകുകളെ പറക്കുവാൻ ഉപയോഗിക്കുന്നതിനാൽ രണ്ടു ചിറകുകളെ സൂചിപ്പിക്കുന്നവരുടെ പ്രാർത്ഥനയും അവരുടെ ഉപവാസവും അവരുടെ ആത്മീയ നിഷ്ഠകളുമായിരുന്നു എന്നാണ് രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആധ്യാത്മികതയും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ഉപവാസവും നമ്മുടെ ദേവാലയ ബന്ധവുമൊക്കെ ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നതായി മാറുമ്പോൾ നാം ദൈവത്തിന്റെ മനുഷ്യരായിട്ട് മാറും. നമ്മുടെ പ്രാർത്ഥന ആ ദൈവസന്നിധിയിലേക്ക് ചിറകടിച്ചു വരുവാൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇടയാകുന്നില്ല എങ്കിൽ ഇത് കേവലം ഒരു അനുഷ്ഠാനമായിട്ട് മാറുകയാണ്. ഇന്ന് അനുഷ്ഠാനങ്ങളുണ്ട്, പക്ഷേ ഇത് ആത്മാവിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് ഒരു ആത്മബന്ധിയായി മാറുന്നുണ്ടോ എന്നത് ഏറ്റവും ചിന്തിക്കേണ്ടതായ ഒന്നാണ്. നമ്മളൊക്കെ ഇന്ന് അനുഷ്ഠാനങ്ങളുടെ ആ കെട്ടുപാടുകളിൽ പെട്ട് നമ്മളൊക്കെ മുന്നോട്ട് പോകുമ്പോൾ, നമ്മുടെ ആധ്യാത്മിക ജീവിതം മുന്നോട്ട് പോകുമ്പോൾ അനുഷ്ഠാനങ്ങളെക്കാൾ അപ്പുറമായി അത് ആത്മാവിന്റെ അനുഭവവേദ്യമായി മാറുമ്പോഴാണ് ഏറ്റവും അനുയോജ്യമായ, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് ദൈവത്തിന്റെ മനുഷ്യനായി മാറുവാനുള്ള ഒരു വിളി നമുക്ക് ലഭ്യമാകുന്നത്. ഇവിടെ ദൈവത്തിന്റെ മനുഷ്യരാകുവാൻ നമുക്ക് മൂന്ന് മാർഗങ്ങൾ ഈ വിശുദ്ധന്മാരായ മാലാഖമാർ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഒന്ന്, അവർ ദൈവസന്നിധിയിൽ ഒരു ആത്മീയമായ മൗനം, ഒരു മിസ്റ്റിക്കൽ സൈലൻസ് അവർ രൂപപ്പെടുത്തിയിരുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുമ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്നതായ ദൈവവചനങ്ങൾക്ക് ചെവി കൊടുക്കുവാനും നമ്മുടെ അധരങ്ങൾ സൂക്ഷ്മമായി ചിന്തിക്കുവാനും ഇതൊക്കെ ഉണ്ടെന്ന് നമുക്ക് ഇടയാകട്ടെ. രണ്ടാമതായി അവിടെ ഉറപ്പെടുത്തുകയാണ്, അവർ രണ്ടുകൊണ്ട് അവരുടെ കാലുകൾ മൂടി നമ്മുടെ നിലപാടുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയഗതികളും ഒക്കെ ദൈവേഷ്ടത്തിന് അനുയോജ്യമായി മാറുന്ന അനുഭവം ഉണ്ടാകുവാൻ നമുക്കിടയാകട്ടെ. രണ്ടുകൊണ്ട് അവർ പറഞ്ഞു ചെന്നു, നമുക്കും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആത്മീയതയും നമ്മുടെ ആത്മീയ സാധനങ്ങളും ഒക്കെയും നമ്മെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാന്നൊക്കെ വേണം നമുക്കിടയാകട്ടെ. പ്രത്യേകിച്ച് നമുക്കറിയാം, ചൊവ്വാഴ്ച സാധാരണ നമസ്കാരത്തിൽ ചൊവ്വാഴ്ച പ്രഭാതത്തിൽ ഉള്ളതായ ഒരു ഗീതമുണ്ട്, ലോഹങ്കിൽ നിന്ന് പ്രാവ് എത്തിയതുപോലെ ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണകളുമായി ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങളിലേക്ക് മടങ്ങി വരട്ടെ എന്ന്. നമുക്കറിയാം, ലോഹയുടെ പെട്ടകത്തിൽ നിന്ന് പ്രാവിനെ അയക്കുമ്പോൾ അത് സമാധാനത്തിന്റെ ഒരു ഒലിവിലയുമായി തന്റെ പെട്ടകത്തിലേക്ക് തന്നെ മടങ്ങി വന്നതുപോലെ നമ്മുടെ പ്രാർത്ഥനകളും സ്വർഗസന്നിധിയിലേക്ക് ഉയർന്ന് അവിടെ നിന്ന് കരുണകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് നമ്മിലേക്ക് തന്നെ മടങ്ങി വരുവാൻ ഇടയാകണമെന്നാണ് പിതാക്കന്മാരുടെ പ്രാർത്ഥനയിലൂടെ നമ്മെ ഓർപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഏറ്റവും ശ്രേഷ്ഠമായി നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ ഉപവാസവും നമ്മുടെ ധ്യാനവും ഒക്കെയും ദൈവസന്നിധിയിലേക്ക് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ. ഇനി ഈ വാക്യത്തിന്റെ രണ്ടാം ഭാഗം അവിടെ പറയുകയാണ്, നിന്നോട് സംസാരിക്കുവാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയക്കിയിരിക്കുന്നു. നീ ദൈവത്തിന്റെ മനുഷ്യരായി നാം ആയിക്കഴിയുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. അവിടെ പറയുകയാണ്, ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. പ്രത്യേകിച്ച് പരിശുദ്ധ സ്ത്രീഹന്മാരെ ഓർക്കുന്നതായി കാലഘട്ടത്തിൽ ദൈവനമ്പുരാൻ ശിഷ്യന്മാരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നത് നിങ്ങൾ ലോകമൊക്കെയും പോയി എന്റെ സുവിശേഷത്തെ അറിയിക്കുകയിൽ എന്ന് അവിടെ രേഖപ്പെടുത്തുകയാണ്. അവിടെ പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, ശിഷ്യന്മാർ ലോകത്തിൽ ചെന്ന് ദൈവത്തിന്റെ നല്ല സുവിശേഷത്തെ അവിടെ അവർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അവർ പ്രചരിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ദൈവത്തിന് മനുഷ്യരായി തീരുന്നവരുടെ ദൗത്യ നിർവഹണമാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്നത്. ദൈവത്തിന് മനുഷ്യരുടെ ഏറ്റവും ശ്രേഷ്ഠമായ ദൗത്യം എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ ഈ ദൈവീകമാകുന്ന വർത്തമാനം, ദൈവീകമാകുന്ന സദ്വാർത്ത, അത് അറിയിക്കുവാനുള്ള ഒരു വിളിയും ഒരു ദൗത്യവുമാണ് ദൈവ മനുഷ്യർക്ക് ഉണ്ടാകുന്നത് എന്ന് നോക്കണം. നമ്മളൊക്കെ ദൈവത്തിന്റെ മനുഷ്യരായി മാറ്റപ്പെടുമ്പോൾ നമ്മുടെ ദൗത്യവും നമ്മുടെ ഉത്തരവാദിത്വവും ഒക്കെയും ഈ സദ്വർത്തമാനത്തിന്റെ പ്രഘോഷണമായിട്ട് മാറേണ്ടിയിരിക്കുന്നു. ഇന്ന് ഈ ലോകത്തിൽ ഏറെ നമ്മുടെ സാമൂഹിക മാധ്യമങ്ങളും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ മീഡിയയും ഒക്കെ വളരെ അക്റ്റീവായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇവിടെ നാം നമ്മെ തന്നെ ഒന്ന് വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ സഞ്ചാരപദങ്ങളിൽ എങ്ങനെയാണ് ഈ ദൈവത്തിന്റെ സത്വർത്തമാനം നാം അറിയിക്കുന്നത്? ഇന്ന് ഇക്കാലഘട്ടത്തിൽ ഒരു വലിയ ചോദ്യമുണ്ട്. ഇന്ന് നാം അറിയിക്കുന്നത് ദൈവത്തിന്റെ സത്വർത്തമാനം, ഇസ് ഇറ്റ് ഗോസ്പൽ ഓർ ഗോസിപ്പ് എന്നൊരു ചോദ്യം നമ്മുടെ മുമ്പിൽ അത് ചൂണ്ടിക്കാണിച്ചു തരികയാണ്. ഇന്ന് നാം ലോകത്തിൽ നൽകുന്നത് എന്താണ്? ഇത് സുവിശേഷമാണോ, മറിച്ച് അതൊരു ഗോസിപ്പാണോ, അത് ഒരു അന്യന്റെ അല്ലെങ്കിൽ അപരന്റെ കുറവുകളുടെ പ്രചരണമാണോ നാം നിർവഹിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ സോഷ്യൽ മീഡിയകളിൽ വളരെ ആക്റ്റീവായിട്ടുള്ളവരാണ്. അതിൽ അതിനെപ്പറ്റി നമുക്ക് ഏറെ ഗ്രാഹ്യമുള്ളവരാണ്. നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുക, നാം കൂടുതൽ ഷെയർ ചെയ്യുന്നത് എന്താണ്? കൂടുതൽ പങ്കുവെക്കപ്പെടുന്നത് എന്താണ്? അത് ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണോ, മറിച്ച് ആരുടെയെങ്കിലും കുറവുകളാണോ എന്ന് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഈ വാക്യം നമ്മെ വെല്ലുവിളിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ സത്വർത്തമാനം അറിയിക്കുവാനാണ് ദൈവ മനുഷ്യന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആളുകളാകുന്നവരുടെ വെല്ലുവിളി. എന്നാൽ ഇന്ന് ഈ ലോകത്തിൽ നാം നൽകുന്നത് എന്താണ്? ദൈവത്തിന്റെ സദ്വർത്തമാനമാണോ, മറിച്ച് അവരെന്റെ കുറവുകളാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളൊക്കെ നമ്മൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ, നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മുടെ വാക്കുകളിൽ മുഴങ്ങുന്നത് എന്താണ്? അത് ദൈവത്തിന്റെ സുവിശേഷമാണ്. നമുക്കറിയാം മറിയാമും എലിസബേത്തും അവർ പരസ്പരം കണ്ടെത്തുമ്പോൾ അവരുടെ അഭിവാദന സ്വരത്തിന്റെ മാധുര്യം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ പൂർണ്ണ വളർച്ചയെത്താത്ത പ്രജ പോലും ആ കുഞ്ഞുങ്ങൾ പോലും ആനന്ദം കൊണ്ട് തുള്ളി എന്നാണ് ലൂക്കോസ് എവഞ്ചലിസ്ത രേഖപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പങ്കുവെക്കുകൾ, നമ്മുടെ കൂടി വരവുകളിൽ, നമ്മുടെ പരസ്പരമുള്ളതായ നമ്മുടെ സമാഗമങ്ങളിൽ ഏറ്റവും ഒഴുകിക്കേൽക്കുന്നത് ഈ സദ്വർത്തമാനമാണോ മറിച്ച് ആരുടെയെങ്കിലും കുറവാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചോദ്യമായി നിൽക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനുഷ്യരായി മാറുമ്പോൾ, ദൈവത്തിന്റെ ആളുകളായി മാറുമ്പോൾ നമുക്ക് നമ്മുടെ ദൗത്യവും നമ്മുടെ വെല്ലുവിളിയും അത് ഈ സദ്വർത്തമാനം അറിയിക്കുവാനുള്ള വിളിയാണ് എന്ന് ഓർക്കണം. മൂന്ന് സാക്ഷ്യങ്ങളെ കുറിച്ച് ക്രൈസ്തവ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അത് രക്തം കൊണ്ടുള്ളതായ സാക്ഷ്യമാണ്. അതായത് മാർട്ടിയേഴ്സ് നടത്തിയതായ, നമ്മുടെ രക്തം കൊണ്ട് ദൈവത്തെ സാക്ഷീകരിച്ച കുറെ സഹറയന്മാരുടെ ചരിത്രമുണ്ട്. സ്ലീഹന്മാരൊക്കെ അവരുടെ ജീവിതങ്ങൾ യോഹന്നാൻ സ്ലീഹ ഒഴിച്ച് മറ്റെല്ലാവരും തങ്ങളുടെ രക്തം കൊണ്ട് ദൈവത്തെ സാക്ഷീകരിച്ചവരാണ്. അതിനപ്പുറമായി അവർ അവരുടെ വാക്കുകൾ കൊണ്ട് അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തെ സാക്ഷീകരിച്ചവരാണ്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. രണ്ടാമത്തെ സാക്ഷ്യം ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. അത് പുണ്യമാർന്ന ജീവിതത്തിലൂടെ ഈ ലോകത്ത് നൽകുന്നതായ ഒരു സന്ദേശം, അത് ആണ് ജീവിത സാക്ഷ്യം എന്ന് അതിനെ രേഖപ്പെടുത്തുന്നു. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് വചന സാക്ഷ്യം എന്നുള്ളതാണ്. തങ്ങളുടെ വചനം കൊണ്ട്, തങ്ങളുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തെ സാക്ഷ്യപ്പെടുത്തുന്നതായ അനുഭവം. ഇതിൽ ഏറെ പ്രാധാന്യമുള്ളതായി ഞാൻ കണക്കാക്കുന്നത് ജീവിതത്തിന്റെ സാക്ഷ്യമാണ്. എന്റെ ജീവിതം, നമുക്ക് കൂടുതൽ വാക്കുകൾ പ്രസംഗിക്കുവാനുള്ള കഴിവ് കുറവായിരിക്കാം, അല്ലെങ്കിൽ വാഗ്ധോരണിയുടെ അഭാവം നമുക്കുണ്ടായിരിക്കാം. പക്ഷേ ജീവിതത്തിന് വലിയ സാക്ഷ്യമുണ്ട്, ജീവിതം നൽകുന്നതായ ഒരു സാക്ഷ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം കൊണ്ട് നമുക്ക് സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം നമുക്കിടയാകുമ്പോൾ ഇത് കാണുന്നവർ, ജീവിതം കാണുമ്പോൾ തീർച്ചയായും ദൈവത്തെ കണ്ടെത്തുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയുടെ, പ്രത്യേകിച്ച് സംസ്കാര ശുശ്രൂഷയിലൊക്കെ മനുഷ്യനെ വിശേഷിപ്പിക്കുന്നത് ഈ മാനുഷികമായ ജനലുകളോട് നിനക്ക് അനുവുണ്ടാകണമേ എന്നാണ്. എന്താണതിന്റെ അർത്ഥം എന്ന് ചിന്തിക്കുമ്പോൾ ഈ ജനലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഉള്ളിലുള്ളതിനെ പുറത്തു കാണുവാൻ ഇടയാക്കുന്ന ഒരു ദൗത്യം കൂടെ ജനലിലുണ്ട്. തീർച്ചയായും ഉള്ളിന്റെ ഉള്ളിൽ ഉള്ളതായ ക്രിസ്തുവിനെ ജീവിതത്തിലൂടെ നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് നൽകുവാൻ നമുക്ക് ഇടയാകുന്ന അനുഭവമാണ് തീർച്ചയായും ജീവിതത്തിന്റെ സാക്ഷ്യം നമുക്ക് നൽകുന്നത്. എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇവിടെ ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം നമ്മെ ഓർപ്പെടുത്തുന്നു. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാകുന്നു. ഈ വാർത്ത നിന്നോട് അറിയിക്കുവാനും നിന്നോട് സംസാരിക്കുവാനും ഈ സത്വർത്തമാനം നിന്നോട് അറിയിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു. ദൈവത്തിന്റെ ഗബ്രിയേൽ ദൈവത്തിന്റെ മനുഷ്യനാണ്. അത് ആരാധ മാത്രമല്ല, നാം ഓരോരുത്തരും ദൈവത്തിന്റെ മനുഷ്യരാണ്, ദൈവത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ മനുഷ്യരാകുവാൻ എങ്ങനെയാണ് നമുക്ക് ഇടയാകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ദൈവത്തിന്റെ സന്നിധിയിൽ അധരങ്ങളെ മൂടി നമ്മുടെ വാക്കുകളുടെ സൂക്ഷ്മമായ വിശകലനത്തിലൂടെ, നമ്മുടെ വാക്കുകളുടെ അനുഗ്രഹീതമായ നിർവഹണത്തിലൂടെ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ മനുഷ്യരാകുന്ന തക്കവണ്ണം നമുക്ക് ഇടയാകും. രണ്ടാമതായി, നിലപാടുകളും ആശയങ്ങളും ചിന്താഗതികളുമൊക്കെ ദൈവേഷ്ടത്തിന് അനുയോജ്യമായി മാറുന്ന അവസ്ഥയിൽ ദൈവത്തിന് മനുഷ്യരായിട്ട് നാം മാറുകയാണ്. വീണ്ടും ദൈവമനുഷ്യർ അവരുടെ പ്രാർത്ഥന കൊണ്ടും അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ കൊണ്ടും ആത്മീയമാകുന്ന ചര്യകൾ കൊണ്ടും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നവരാണ്. അവരുടെ ദൗത്യം എന്താണ് എന്നാണ് 2-ാം ഭാഗത്ത് ഞാൻ സൂചിപ്പിച്ചത്. അവിടെ പറയുന്നു, ഈ സദ്വർത്തമാനം നിന്നോട് അറിയിക്കുവാൻ, ഈ സദ്വർത്തമാനം ഈ ലോകത്തോട് അറിയിക്കുവാനുള്ള വിളിയാണ് ദൈവമനുഷ്യർക്ക് ഉള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവമനുഷ്യർ ആയിത്തീരുമ്പോൾ ഈ സദ്വർത്തമാനം, ദൈവത്തിന്റെ സുവിശേഷം ഈ ലോകത്തിൽ അറിയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയാകണം. സ്ലീഹന്മാരുടെ ആ ജീവിതത്തിന്റെ സാക്ഷ്യം എന്നും അവരുടെ ജീവിതത്തിന്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ദൈവത്തിന്റെ തങ്ങൾ തൊട്ടറിഞ്ഞതായ സുവിശേഷത്തെ ഈ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും അതിന്റെ ദിശകളിലെങ്കിലും പോയി അവരെ അറിയിച്ചു. ഇതേപോലെ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നതും നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് ദൈവത്തിന്റെ സാക്ഷ്യത്തെ പങ്കുവെക്കുവാൻ തക്ക വണ്ണം, ദൈവീകമാകുന്ന സുവിശേഷത്തെ നൽകുവാൻ തക്ക വണ്ണം നമുക്ക് ഇടയായിത്തീരേണ്ടതുണ്ട്. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു. ഈ ശബ്ദ പരിധിയിൽ നിന്ന് ഇത് കേൾക്കുന്ന എല്ലാവരെയും സർവശക്തനാകുന്ന ദൈവം നമ്പരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ നന്മകളും നേരുന്നു. ഇതിന് അവസരം തന്നതായ ബഹുമാനപ്പെട്ട അച്ഛനോട് ഉള്ളതായ ആദരവും നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.
ബഹുമാനപ്പെട്ട മാത്യു വർഗീസ് അച്ഛൻ, അല്ലെങ്കിൽ സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തെ വിനുവച്ഛൻ എന്നാണ്. പത്തനാപുരം സ്വദേശി അടൂർ ഭദ്രാസനത്തിൽ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളൊക്കെ പ്രവർത്തിച്ചു. റോമിൽ ഗവേഷണ വിദ്യാർത്ഥിയായി PhD പഠനത്തിന്റെ ഭാഗം, പ്രത്യേകിച്ച് അതിന്റെ ഫിസിക്സ് ഒക്കെ പൂർത്തീകരിച്ചു. അല്പസമയം അമേരിക്കയുടെ സന്ദർശനത്തിനായിട്ട് കടന്നു വന്നപ്പോൾ വിലപ്പെട്ട സമയത്തിന്റെ ഒരു നല്ല അംശം ഈ സൂബോറോ കൂട്ടായ്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും വളരെ ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുതി ചേർക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛൻ ശ്രദ്ധിച്ചു. അത് ഏറ്റവും 100% ആ കാര്യങ്ങളെ അദ്ദേഹം വിജയിച്ചു. നന്നായി ഈ കാര്യം അവതരിപ്പിക്കുവാനും നമ്മുടെ ഹൃദയത്തെ അതിലേക്ക് ബന്ധിപ്പിക്കുവാനും പ്രിയപ്പെട്ട അച്ഛനെ സാധിച്ചു. അഭിനന്ദിയ കാലഞ്ചിയിലായ മാത്യുസ്മാർ എപ്പിഫാനിയോ സിനിമയുടെ സെക്രട്ടറി ആയിട്ടൊക്കെ അദ്ദേഹം സേവനം അനുഷ്ഠിക്കുന്ന കാലഘട്ടത്തിലും അതിനു മുമ്പ് സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലും ഒക്കെ അദ്ദേഹത്തെ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. വളരെ സൗമ്യമായ ഒരു ശീലത്തിലൂടെ അദ്ദേഹം പല ചില വാക്കുകളെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെ ക്രമപ്പെടുത്തിയിട്ടുള്ളതാണ്. ആവശ്യത്തിന് അല്ലെങ്കിൽ മിതമായി മാത്രം സംഭാഷണം നടത്തുവാനും ചിരിക്കാനും മാത്രം അറിയാവുന്ന രക്ഷന പക്ഷേ ഈ ശബ്ദപരിധിയിലുള്ളവരെല്ലാം അതിനെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. മുമ്പ് ഷിക്കാഗോയിൽ അദ്ദേഹം സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു മാസത്തിൽ കൂടുതൽ ഈ ശുഷ്യ പ്രദേശത്ത് അദ്ദേഹം കാണും. അവതരിപ്പിച്ച വിഷയം വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 1:19 ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആകുന്നു. ഈ ഗബ്രിയേൽ ആരാണെന്നും ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ആണെന്ന് സ്വയം വിശേഷിപ്പിക്കുവാൻ അദ്ദേഹത്തിന് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ കുറിച്ചും ആ ഗബ്രിയേൽ എന്ന പദത്തിന്റെ അർത്ഥമൊക്കെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം വിശകലനം ചെയ്തു. ഡാനിയലിന്റെ പ്രവചന പുസ്തകം 8:16 വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1:26 ഈ ഗബ്രിയേൽ മാലാഖിയെ ആവർത്തിച്ച് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. 103 അതിന്റെ 21 ഒരു ദൈവ മനുഷ്യനാകണമെങ്കിൽ അവന്റെ ഗുണവിശേഷണങ്ങൾ എങ്ങനെയൊക്കെ ആണെന്നും കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഗബ്രിയേൽ അദ്ദേഹത്തിന്റെ ഈ 1:19 സദുദ്ദേശം ഒരു സദ്വർത്തമാനം പറയാനാണെന്ന് വേദപുസ്തകം പഠിപ്പിച്ചു. പ്രിയപ്പെട്ട അച്ഛനത് ആവർത്തിച്ചു. എന്തായിരുന്നു ആ സദുദ്ദേശം എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന്റെ വലവിനെ കുറിച്ച് ഈ ലോകത്ത് പ്രഖ്യാപിക്കുവാൻ ഒരു ആഗമന ദൂതൻ കടന്നു വരും. ആ വാർത്തയാണ് സഖറിയാവിനോട് അവതരിപ്പിച്ചത്. ദൈവസന്നിധിയിൽ നിന്ന് കേൾക്കുന്ന ഒരു കാര്യത്തെ യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ ചോദിക്കുന്നതിന് പകരം ഭക്തി കൊണ്ട് അത് സ്വീകരിക്കണമെന്ന് നന്നായി പഠിപ്പിച്ച ഒരു വേദഭാഗമാണിത്. ഇക്കാലഘട്ടത്തിൽ ഡിസക്ഷൻസ് അല്ലെങ്കിൽ എല്ലാ വാക്യവും വാക്കുകളും ചരിത്രവും ഒക്കെ നമ്മളിങ്ങനെ വിശകലനം ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ പൂർവികർ പഠിപ്പിച്ച പാരമ്പര്യം ഭക്തി കൊണ്ട് ദൈവ കൃപയെ ദൈവവചനത്തെ സ്വീകരിക്കുക, അതിന് പകരം ഇന്ന് യുക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും ദൈവവചനത്തെ പഠിക്കുവാൻ ശ്രമിക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമാണ്. യഥാർത്ഥത്തിൽ ഇതേ ദൗത്യമാണ് ഓരോ ക്രൈസ്തവന്റെ ജീവിതം. ഈ ലോകത്ത് ജനിക്കപ്പെടുന്ന ഓരോ ക്രൈസ്തവനും കർത്താവിന്റെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം സ്വർഗാരോഹണം ചെയ്തതിനു ശേഷം വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടുള്ളൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം നിറവേറ്റുമ്പോൾ വെറും ഒരു ക്രൈസ്തവനായിട്ട് ജീവിക്കുക എന്നും മാത്രമല്ല, അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആരാധനാലയത്തിലെ നിഷ്ഠകളിൽ സംബന്ധിക്കുക എന്ന് മാത്രമല്ല, ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പ്രത്യേക വിഭാഗത്തിൽ അഭിമാനത്തോടു കൂടി ജീവിക്കുക എന്ന് മാത്രമല്ല, യു ആർ ഓൾസോ known as the heralds of Jesus Christ about the second coming. കർത്താവിന്റെ രണ്ടാമത്തെ വരവ് ഉണ്ട് എന്ന് ലോകത്തെ പരിചയപ്പെടുത്തേണ്ടെന്നൊക്കെയാണ് നമ്മൾ. ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ ഗബ്രിയേൽ മാലാഖയുടെ അതേ റോളിലുള്ളവരാണ്. ദൈവം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ച് സഖറിയാവിനോട് ഗബ്രിയേൽ മാലാഖയിലൂടെ ഈ വർത്തമാനം പറഞ്ഞുവെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഓരോ ക്രൈസ്തവന്റെ ദൗത്യം ഈ മാലാഖയുടെ അതേ ദൗത്യം നമ്മൾ ഓരോരുത്തരും സ്ഥാപിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അച്ഛൻ മൂന്ന് ആശയങ്ങളിലൂടെ ഈ വിഷയം നന്നായിട്ട് പഠിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ അധരം കൊണ്ട് പരിചയപ്പെടുത്തുന്നതും നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുവാനോ പകർത്തുവാനോ ഇഷ്ടപ്പെടുന്നതുമൊക്കെ ദൈവത്തിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചാണോ അതോ മറ്റേതെങ്കിലും വിഷയത്തിലേക്കാണോ എന്ന് വിരൽ ചൂണ്ടുന്ന ഏറെ ഉദാഹരണങ്ങളും ആ ഏറെ വിവർത്തനങ്ങളും ഒക്കെ പ്രിയപ്പെട്ട അച്ഛൻ നൽകി. ഇന്ന് ഈ സുബോറോ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഈ ചോദ്യത്തിന്റെ മുന അച്ഛൻ നമ്മളോട് ചോദിച്ചു എന്നുള്ളതിനേക്കാൾ അവരവർക്ക് സ്വയം ഇത് ചോദിച്ച് ബോധ്യപ്പെടുവാനുള്ള ഒരു ആത്മീയ സന്ദേശമായി തീർന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷമാണ്. പ്രിയപ്പെട്ട അച്ഛൻ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ സുബോറോ പ്രയറിൽ സംബന്ധിക്കുന്നത്. അച്ഛന്റെ പേരും അച്ഛന്റെ സന്ദേശവും മായാതെ നിലനിൽക്കട്ടെ, അനുഗ്രഹീതമാകട്ടെ, ഭാവിയിലും ഏറെ ഈ വിഷയങ്ങൾ ചോദിപ്പാൻ പ്രിയപ്പെട്ട അച്ഛനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർത്തീകരിക്കട്ടെ.
ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ ഈ സമയത്ത് വായിക്കുന്നത് രാജമ്മ, മറിയാമ്മ, രാജൻ, ഏരിയമ്മ, മാത്യു സാർ, തോമസ് വർഗീസ്, മേരിക്കുട്ടി വർഗീസ്, എം ഐ എബ്രഹാം, ഫാദർ റോയ് മാത്യു കൊറസ്കോപ്പ, സ്മിത ഫ്രം ഡാലസ്, കുര്യൻ ഉമ്മൻ ആൻഡ് സാറ മഹുര്യൻ, എലിസബത്ത് ജോൺ ഫ്രം ബാൾട്ടിമോർ, സോഫിയ, സാലി, ബിനോ, ഷാലിനി ജോർജ്, അച്ചമ്മ മാത്യു, സിൻസി, ശോശാമ വർഗീസ്, ജോ സക്രായ, സിൻസി, സ്റ്റീവൻ, ഹാനിയൽ, ഓമന ചാണ്ടി, സോജൻ, സഹോദരി സർജറി കഴിഞ്ഞ് വീട്ടിൽ സുഖം പ്രാപിച്ചു വരുന്നു, പ്രത്യേകമായിട്ട് സഹോദരിയെ ഓർക്കുന്നു. മറ്റാരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരുകൾ ദൈവസനിൽ ഓർത്ത് ഈ സമയത്ത് ഒരു നിമിഷം
മറയ്ക്കുമോ. ക്രിസ്തുയേശു ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ പ്രഭാത സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. രാത്രിയിലെ യാമങ്ങൾ കഴിഞ്ഞു പ്രഭാതത്തിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. അല്പസമയം ഞങ്ങളുടെ കഴുത്തുകളെ വണക്കിക്കൊണ്ട് ഈ സുബോറോ പ്രാർത്ഥനയിലിരിക്കുവാൻ ദൈവമേ അവിടുന്ന് ചെയ്തതായ അനുഗ്രഹങ്ങൾക്കും നന്മയ്ക്കും സ്തോത്രം ചെയ്യുന്നു. കൂടിയിരിക്കുന്ന എല്ലാവരും കേൾക്കുന്ന എല്ലാവരും ഇതിൽ സംബന്ധിക്കുവാൻ കഴിയാതെ പോയവരെയും ദൈവമേ തിരുസന്നിധിയിൽ ഞങ്ങൾ സ്മരിക്കുന്നു. അവരുടെയൊക്കെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും തിരുസന്നിധി ഞങ്ങൾ വയ്ക്കുന്നു. കർത്താവേ, അവിടുത്തെ കൈകൾ ഒരിക്കലും കുറയിട്ടില്ല, അവിടുത്തെ ധനം ഒട്ടും കുറഞ്ഞിട്ടുമില്ല. എല്ലാം വാരി വിതറി കൊടുക്കുന്നതിനാണല്ലോ ദൈവമേ നീ. ദൈവമേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നതിന് മുൻപ് തന്നെ അറിഞ്ഞിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. എങ്കിലും അന്വേഷിപ്പിയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുകയും നിങ്ങൾക്ക് തുറക്കപ്പെടും എന്ന് കർത്താവെ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അതിനാൽ ഞങ്ങൾ മുട്ടുവാൻ കടപ്പെട്ടവരാണ്, ആവശ്യപ്പെടുവാൻ കടപ്പെട്ടവരാണ്. ഞങ്ങൾ കർത്താവേത്തിന് മുൻപാകെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഞങ്ങൾ മുട്ടുന്നു, ഞങ്ങൾ അഭയാചന നടത്തുന്നു. കർത്താവേ, ഞങ്ങൾ ഓർക്കുവാൻ കടപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു. പ്രത്യേകമായ ചില പേരുകൾ വായിച്ചിട്ടുള്ള രോഗികളെയും പ്രയാസം അനുഭവിക്കുന്നവരെയും ബുദ്ധിമുട്ടുന്നവരെയും മറ്റുള്ള പ്രശ്നങ്ങൾ കൂടി കടന്നു പോകുന്നവരെയും ഓർക്കുന്നു. അവർക്കെല്ലാം അവിടുന്ന് തന്നെ രക്ഷകനും നായകനുമായിരുന്ന് നടത്തി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിഷമങ്ങൾ കൂടി കടന്നു പോകുന്നവരെ ഓർക്കുന്നു, അവർക്ക് സുഖമായിട്ടുള്ള പാത കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, രോഗികളായിരിക്കുന്നവരെ തിരുസന്നിധി സമർപ്പിക്കുന്നു. അവിടുന്ന് തന്നെ അവരെ തൊട്ട് സൗഖ്യമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കുടുംബ ബന്ധങ്ങളിൽ ശിഥിലം ഭവിച്ചിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവേ, അവിടുന്ന് തന്നെ ആ കുടുംബത്തിന് നായകനായിരുന്നവരെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായിട്ട് കർത്താവെ സഭയെ ഓർക്കുന്നു, ഞങ്ങൾ നയിക്കുന്ന പരിശുദ്ധ ഭാവ തിരുമേനി ഓർക്കുന്നു, അഭിനന്ദന മെത്രാപ്പോലിത്തന്മാരെ ഓർക്കുന്നു, കർത്താവെയും പട്ടക്കാരെയും ചെമ്മാശന്മാരെയും സുവിശേഷകരെയും സകല ജനങ്ങളെയും ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടിയങ്ങളുടെ പ്രാർത്ഥനകൾ എന്റെ സന്നിധിയിലെ കേൾക്കപ്പെട്ട് അംഗീകരിക്കുവാക്കി തീർക്കുമാറാകണമേ. ഭാഗ്യമാർത്തിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധ ആവാസവും നാം എല്ലാവരോടും കൂടിയും പ്രത്യേകിച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പിനോട് ഇത് സംബന്ധിക്കുന്നവരോടുകൂടിയും ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്ന് തന്നെ ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യവാദം. ശുശ്രൂഷയിലെ സംബന്ധിച്ച് എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം നിർവഹിച്ച് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട മാത്യു വർഗീസ് അച്ഛനോടുള്ള സ്നേഹം അറിയിക്കുന്നു. അതിന്റെ എല്ലാ ശുശ്രൂഷകളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സാന്നിധ്യങ്ങൾ നിറച്ച വന്നിയ വാമനച്ചൻ, ബി സി ലേസ് അച്ഛൻ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, ജോയി അച്ഛൻ, എല്ലാ വൈദികരോടും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ് നല്ല വൈദിക ശ്രേഷ്ഠയോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന ദൈവങ്ങളെയൊക്കെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും എല്ലാവിധ നന്മകൾ ആശംസിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ബൈബിൾ വായിച്ച ജോളി ആന്റി, അതുപോലെ അസിസ്റ്റന്റ് പ്രിയപ്പെട്ട മനോജ്, എല്ലാവരോടും അല്പമായ അധികമായി ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. ദൈവം നമ്മുടെ അനേവരെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.